John's Gospel, chapter 21. This is the last time that Jesus appeared to his disciples, described in John's Gospel. And we read of a time when he came to deliver these people from discouragement. See, one of the problems we face in the Christian life is discouragement when we have failed.
നമ്മൾ പരാജിതനായതിനു ശേഷം നമ്മൾ നിരാശയിലേക്ക് കടന്നു പോകുന്ന ഒരു കാര്യമാണ് പല ക്രിസ്ത്യാനികളെയും അലട്ടുന്ന ഒരു മുഖ്യ
And discouragement is one way by which the devil makes sure we fall again.
നമ്മൾ വീണ്ടും വീഴുവാനായിട്ട് സാത്താൻ ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ് നിരാശ എന്നുള്ളത്.
We must never, never allow the devil to discourage us.
നമ്മളെ നിരാശയിലേക്ക് ആഴ്ത്തി കളയുവാൻ ഒരിക്കൽ പോലും നമ്മൾ സാത്താനെ അനുവദിച്ചു കൂടാ.
If we fail, we go to God and say, Lord, I failed. And say, Lord, I really don't want to do that again. I really want to please you.
And
I can't do anything about the past. I can only ask the Lord to cleanse me in His blood. So here we see these disciples mentioned in verse 2, there are 7 of them. And first of all, Peter says, I'm going fishing. Verse
3.
Now, what he was saying was, I am going back to my fishing business permanently.
പൂർണ്ണ സമയമായിട്ട് എന്റെ പഴയ ജോലിയായ മത്സ്യബന്ധത്തിലേക്ക് കടന്നു പോകുന്നു എന്നാണ് അവരോട് പറഞ്ഞത്.
I'd given it up some time ago.
കുറച്ചു നാളുകൾക്ക് മുമ്പേ ഞാൻ ഉപേക്ഷിച്ച ജോലിയാണ്.
Because the Lord called me to be His apostle.
തന്റെ അപ്പോസ്തലനായി തീരുവാനായിട്ട് യേശു എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചതാണ്.
I tried that job for 3.5 years.
മൂന്നര വർഷം കാലം ഞാൻ ആ ജോലിയിൽ വിശ്വസ്തനായി തുടരാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു.
But I failed. I failed quite badly. I denied the Lord 3 times.
After
all that the Lord did for me, I treated Him so badly.
So,
I don't believe there's any hope for me. So I better go back to my fishing so that I don't dishonor the Lord's name anymore. I think he was a very sincere man. He felt he had dishonored the Lord and the Lord could not accept that anymore. And he said, well, there's one thing I can still do. And that's fishing. So I can go back to that and try and earn my living.
എന്റെ ജീവസന്താനത്തിനായിട്ടിരിക്കുക അവിടേക്ക് കടന്നു പോയി മീൻ പിടിച്ച് ജീവിക്കാം.
And these other 6 disciples, they were also discouraged.
അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 6 ശിഷ്യന്മാരും നിരാശരായിരുന്നു.
Now the interesting thing is that it was these were people who had seen the risen Lord. You see that in the previous chapter, Thomas had put his finger there and said, You are my Lord and my God, chapter 20, verse
27.
So, it's not that they did not believe in the resurrection of Christ. They not only believe, they've seen the risen Lord. Now some of us might think, if only I could see Jesus once alive today, that would really solve all my problems. But here were people who saw the risen Lord and it didn't solve their problems. They were still discouraged. They were still had problems. And there's something we can learn from that. One of the things I discovered is this. These people saw the risen Lord more than once. The day he was resurrected, the evening he came there and met with them. That's in chapter 20, verse 19. And then 8 days later, in verse 26, he came again. No, I don't know how many times he appeared to them. We read also in 1 Corinthians 15 that he gave a private appearance to Peter. But after all that, they were still discouraged. So, what I have learned myself from that is that even if Jesus appeared to me in a vision 2-3 times, it wouldn't save me from discouragement. Some of you may think that your faith will be tremendously strengthened if only you actually saw in your bedroom Jesus appeared in a vision. That all your doubts would disappear and all your problems would be solved and you'd be a very bold witness for the Lord. But we read that even after Jesus appeared to them, and they were sitting inside with the doors closed because they were afraid. And 8 days later, we read in chapter 20, verse 26, they were still sitting inside with the doors closed. So, even fear did not go, even though they saw the Lord. So, they saw the Lord 2-3 times, it didn't solve their problem. So, I say, what is it that's going to solve my problem then? What is greater than seeing the risen Lord? That's what we need to understand. I mean, sometimes, as I said, we may pray, Lord, just let me see you once. I don't know whether you prayed that, but I prayed it. But he never appeared to me. And reading these things, I don't think it would have solved my problem either.
But
what I want to convince you is that even if you see the Lord physically in a vision in front of you, all alone, in your room, still you will get discouraged and still you will be full of fear. So, don't envy all those people who say, I saw a vision of Jesus. And don't wish, I wish I had that. But do you know what changed these disciples? A few days later, they were filled with the Holy Spirit. And they never saw any vision of Jesus after that. But they were completely different after that. So now, we can ask a simple question. Will the vision of Jesus solve our problems or will being filled with the Holy Spirit solve our problems? To be filled with the Holy Spirit. So I realized that. And I said, Lord, that's what I need. That's the thing that will solve every problem I can ever have. Discouragement, fear, anxiety,
ulkanda,
tension, all types of things, whatever it is.
Ella prashnangalkkum adu duri.
What even a vision, a physical vision of Christ cannot do.
യേശുക്രിസ്തുവിനെ സ്വന്തം കണ്ണാൽ കാണുന്ന ആ കാഴ്ച കൊണ്ട് ദൂരീകരിക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യം.
Here, if Jesus says, like he said to Thomas, here I am, put your hand into my palm.
യേശുക്രിസ്തു തോമസിനോട് പറഞ്ഞു, ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു, നിന്റെ വിരലെന്റെ ഈ കൈയിലേക്ക് ഇടുക.
I'm all alone in my room and Jesus is standing there and I put my hand into his palm and I feel it.
തനിച്ചിരിക്കുമ്പോൾ എന്റെ മുറിയിലേക്ക് കടന്നു യേശുക്രിസ്തു വന്ന് പറയുകയാണ്, ഇതാ നിന്റെ വിരലെന്റെ ഈ കൈയിലേക്ക് ഇടുക എന്ന് പറഞ്ഞ റാണി പെണ്ണിലേക്ക് ഇടുമ്പോൾ.
A few days later, I can still be discouraged and full of fear. Because these people were like me. I'm not any better than them. But when they were filled with the Holy Spirit, they did not need to see Jesus again or put his hand into their palm, into his, the hole in his palm or any such thing.
യേശുക്രിസ്തുവിനെ വീണ്ടും കാണേണ്ട ആവശ്യമോ അത് കണ്ടതിനു ശേഷം അവന്റെ മുറിപ്പാടിൽ വിരലിടേണ്ട ആവശ്യമോ അവർക്ക് ഉണ്ടായില്ല.
That is the greatest need that every Christian has.
ഇന്നത്തെ എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ആവശ്യം അത് തന്നെയാണ്.
The main message of the New Testament is that the Holy Spirit makes all the difference in a person's life.
പുതിയ ജീവിതത്തിന്റെ ഏറ്റവും പ്രാപകമായിട്ടുള്ള സന്ദേശം എന്തെന്നാൽ പരിശുദ്ധാത്മാവേ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റി.
I fear that many of us in our churches have got a doctrine and not the Holy Spirit's power.
നമ്മുടെ സഭയിലായിരിക്കുന്ന പലർക്കും ഒരു ഉപദേശ രൂപം ലഭ്യമായിട്ടുണ്ടെന്നാൽ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി ലഭിച്ചിട്ടില്ല.
You know, in these companies and all, sometimes they have what are called motivational speakers to speak and encourage managers.
മാനേജർമാരെ അവരെ ഉത്സാഹിപ്പിക്കാനായിട്ട് അവരുടെ ആ ഉള്ളിന്റെ ഉള്ളിൽ മോട്ടിവേറ്റ് ചെയ്യുവാനായിട്ട് ചില പ്രശ്നങ്ങളെ കമ്പനിക്കാർ അവരുടെ കമ്പനികളിലേക്ക് കൊണ്ടുവരുന്നത്.
Each person has to got to pay some 7-8,000 dirhams to come and listen for 3 days to this man who's going to stir them up.
ഇങ്ങനെ അവരുടെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആൾക്കാരുടെ പ്രസംഗം കേൾക്കാനായിട്ട് ഓരോ വ്യക്തിയും 7,000-8,000 ദിർഹംസ് കൊടുക്കേണ്ട ആ ഒരു കാര്യമുണ്ട്.
And the company sent them.
അങ്ങനെയുള്ള കാര്യം കമ്പനി ചിലവാക്കുന്നു.
They get all stirred up hearing this motivational speaker.
ഈ മോട്ടിവേഷണൽ പ്രസംഗനെ കേട്ടിട്ട് ഇവരെല്ലാവരും വളരെ ഉത്സാഹഭരിതരായിത്തീരുന്നു.
And I sometimes think a lot of our Christians are like that. They come to hear some motivational speaker in a meeting.
പല ക്രിസ്ത്യാനികളും ഇതുപോലെയുള്ള മോട്ടിവേഷൻ നമ്മുടെ ഉത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങൾ തരുന്ന പ്രസംഗരെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്.
You don't have to pay $1,000, it's free in the church.
എന്നാൽ ഇവിടെ ഒരു കാര്യം, അവർക്ക് പണം കൊടുക്കണ്ട, സഭയിൽ അത് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട്.
And they get all stirred up for a few days.
ചില ദിവസങ്ങൾക്ക് അവർക്ക് വളരെ ഉത്സാഹത്തിൽ കഴിയുവാനായിട്ട് സാധിക്കും.
And then the effect of that message wears out.
എന്നാൽ ആ സന്ദേശത്തിന്റെ ആ സ്ട്രെങ്ത് കുറയുമ്പോൾ.
And then we're back to the same, like, you know, back to square one.
ആ ശക്തി ക്ഷയിച്ചതിനു ശേഷം നമ്മൾ വീണ്ടും പഴയ നിലവാരത്തിലേക്ക് തന്നെ താഴേക്ക് വരുന്നവരായിരിക്കും.
സോ വാട്ട് വി നീഡ് ഇസ് നോട്ട് ഈവൻ എ ഗുഡ് മെസ്സേജ്.
നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഒരു നല്ല സന്ദേശവുമല്ല.
വാട്ട് വി നീഡ് ഇസ് ടു ബി ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്.
പരിശുദ്ധ ആത്മാവിനാൽ നിറഞ്ഞുള്ള ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യം.
ദാറ്റ് ഈസ് ദി മെയിൻ തിങ് ടുവേർഡ്സ് വിച്ച് ജീസസ് വാസ് ലീഡിംഗ് ഹിസ് ഡിസൈപ്പിൾസ്.
യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ നയിച്ചുകൊണ്ടിരുന്നത് ആ ഒരു പോയിന്റിലേക്കാണ്.
യു നോ, വെൻ ജീസസ് told his disciples, it's good for you that I go away. They couldn't understand that. Because when he was with them, what we read in the Gospels was, they never had any fear. They had no problem they couldn't solve. Any problem they had, they could immediately go to Jesus and say, Lord, here's a problem. Somebody's sick, somebody's blind, there's no food for these people.
Or
somebody's dead. There's a storm in the sky. It didn't matter what the problem was. He would solve it. There was never a problem where Jesus had to scratch his head and say, boy, that's a tough one. How to handle that one? Never. And for this person to say to them, it's better for you that I go away now. I say, how in the world can it be better? When you are here, you solve every problem. How can it be better if you go away? Now, today you and I know the answer to that. What is the answer? That if he is in Jerusalem, he can't be in Dubai. And he can't be in Bangalore. And he can't be with the poor persecuted believers in China. So he said, you don't understand that. But when I go, I will send the Holy Spirit. And you know the word he used, it's very important to see that. Please read carefully in your Bible. He was telling them, I'm going, chapter 14, verse 3, and I'm going to prepare a place for you. And he says, when I go, I'm going to ask the Father for something. Chapter 14, verse 16. What does it say in your Bible? He doesn't say, I will pray and ask the Father to give you a helper. No, what does it say? I will ask the Father and He will give you another helper. Do you know the difference between a helper and another helper? Who was the first helper? Jesus. So he says, I've been your helper till now. Every problem you had, I was there. Now I'm going. But don't get discouraged. I'm not going to leave you verse 18 as orphans without anybody to help you. I'm going to pray that you will get another helper. And the advantage is that then I can be with people in every part of the world. But it will be exactly the same as my being with you right now. When Jesus was with them, there were certain things that they found that some problems were not solved. I'll show you that. For example, Matthew 13:58. He did not do many miracles there.
No,
it doesn't say because he didn't want to do it. But he says because of their unbelief. So, that means there were certain things he could not do. See Mark 6, verse 5. Same passage. He could not do many miracles there, except lay hands on a few sick people.
And he
wondered at their unbelief. So, we can't say that Jesus solved every problem when he was on earth. Here is an example of a number of problems that were not solved. Not because he didn't want to.
But
they wouldn't trust him. I believe when we don't trust God, we are tying Jesus' hands and saying, do something for me. That's what unbelief does. That's why Jesus, the only two things in the Bible that Jesus, the Gospels that it says Jesus wondered.
യേശുക്രിസ്തു അത്ഭുതം പരതന്ത്രനായ കാര്യം പ്രതിപാദിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ.
Can you imagine the Son of God wondering at something?
ചില കാര്യങ്ങളെ കാണുമ്പോൾ ദൈവത്തിന്റെ പുത്രൻ അത്ഭുതം പൂർണ്ണ കാര്യങ്ങൾ നിങ്ങൾക്ക്
comes from heaven, how can he wonder at anything?
അവൻ സ്വർഗത്തിൽ നിന്ന് കടന്നു വന്നവൻ ഈ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ അവൻ അത്ഭുതം പൂർണ്ണ കാര്യം എന്ത്?
Please remember this.
ഈ കാര്യം ഓർത്തിരിക്കുക.
The gospels declare there were only two times that Jesus wondered.
യേശുക്രിസ്തു അത്ഭുതം കൂടിയ കാര്യങ്ങൾ രണ്ട് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്.
One is here.
അതിലൊന്നാണ്
he wondered at their unbelief.
അവരുടെ അവിശ്വാസത്തിൽ അവൻ അത്ഭുതം കൂടിയതായിട്ട് മറ്റൊരു വിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കും.
No, six. Or six, chapter 6, verse 6. The second place where it says he wondered or marveled. Matthew chapter
8.
When there was a centurion who came to him in verse 5 and said, Lord, my servant is lying paralyzed at home. Please come and heal him. He just said my servant is lying sick at home. Verse 6. And Jesus said, I will come and heal him. Now, I don't know how far the house was. Let's say a few kilometers away. And Jesus said, I'll walk there. But the centurion said, Lord, no need.
സദാധിപൻ പറയുന്നു, വേണ്ട കർത്താവി, അതിന്റെ ആവശ്യമില്ല.
First of all, I am too small a man.
കാരണം ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ്.
I am not worthy that you should come to my house.
എന്റെ ഭവനത്തിൽ നീ പ്രവേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല.
This man was a captain of a Roman army.
റോമൻ ഒരു പടയാളിയായിരിക്കുന്ന ഒരു സദാധിപനായിരുന്നു.
He never read the Bible in his life.
ഒരിക്കൽ പോലും അവൻ തിരുവചനം വായിച്ചിട്ടില്ല.
But he recognized in Jesus that here is someone whom he's so holy a man, I'm not fit to have him come to my house.
അന്റെ ഭവനത്തിൽ പ്രവേശിപ്പാൻ യോഗ്യത പോലുമില്ലാത്ത അതിവിശുദ്ധനായിരിക്കും യേശുവിനെ അവൻ മനസ്സിലാക്കി.
Secondly, he said,
രണ്ടാമത് അവൻ പറഞ്ഞു,
I'm a man under authority. When I tell soldiers to go, they go.
ഞാനും അധികാരത്തിന് കീഴിലുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ ഒരു പടയാളിയോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകും.
And if you tell a sickness to go, it'll go.
നീ രോഗത്തോട് പോകാൻ പറഞ്ഞാൽ അത് പോകും എന്ന് അവൻ പറഞ്ഞു.
And you don't have to come to my house to do that.
ആ ഒരു കാര്യത്തിനായിട്ട് നീ എന്റെ ഭവനത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല.
He said, no.
അപ്പോൾ ഇപ്പോൾ നീ പറയുക,
so many kilometers away, the sickness will, I know my servant who's paralyzed will get up. And it says in verse 10, Jesus wondered. He marveled. That's the second time.
He
wondered that the man could have so much faith.
ഇത്ര വിശ്വാസമുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവൻ അതിശയിച്ചു.
Fellow who never read the Bible.
ഒരിക്കൽ പോലും തിരുവചനം വായിക്കാത്തവൻ.
He had such faith the Lord could do that.
ദൈവത്തിന് ഇത്ര വലിയ കാര്യം ചെയ്യുവാൻ കഴിയുമെന്നുള്ള വിശ്വാസമുള്ള മനുഷ്യൻ.
And he said, I have never found such faith with anyone among those who read the Bible.
പറയുന്നു, തിരുവചനം വായിച്ചിട്ടുള്ള ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല.
So we see that Jesus marveled when there was unbelief and even marveled when he had saw faith.
അവിശ്വാസം കാണുമ്പോഴും വിശ്വാസം കാണുമ്പോഴും ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു അതിശയിച്ചിട്ടുണ്ട് നമ്മൾ വായിക്കും.
I just want to mention that to show you that there were situations where Jesus could not do many things on earth.
ഭൂമിയിലായിരുന്നപ്പോൾ പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ
പറഞ്ഞത്. I'll give you another example in Matthew chapter 10.
സുവിശേഷം പത്താം അധ്യായത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു.
Jesus called his disciples to him.
യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ
and he gave them a certain authority. He said in verse 8, heal the sick, raise the dead, cleanse the lepers, cast out demons.
He
didn't say that to everybody. He hasn't said that to you and me, for example.
But
at that time he told those 12. He gave them a special authority he didn't give to other people. And one of the things he said was, I give you authority to cast out demons. But we read a little later, chapter
17,
you read about a man who had a son who was demon possessed.
ഭൂതഗ്രസ്തനായ ഒരു മകനുണ്ട് നമ്മൾ വായിക്കുന്നു.
And he says to the Lord in verse 15,
പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ,
Lord, my son's a lunatic. And verse 16, I brought him to your disciples and they could not cure him. He had a demon. Jesus had, we saw that, Jesus had given authority to his disciples to cast out demons. But when they came across this demon-possessed child, they couldn't do anything.
ശിശുവിന്റെ അടുക്കിലേക്ക് ബാലന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവനെ സൗഖ്യമാക്കാൻ അവർ കഴിഞ്ഞില്ല.
And Jesus said, Oh unbelieving generation, how long do I have to be with you?
ഇവിടെ പറയുന്നുണ്ട് അവിശ്വാസവും ഉള്ള തലമുറയെ കൂട്ടവുമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളോട് ഇരിക്കും.
And he said, Bring him here. And Jesus rebuked the demon and the demon came out, verse 18. And then the disciples came to him and said, Why couldn't we cast it out? He said, Very simple, you don't have faith. I gave you authority. You wouldn't believe it. So the demons stayed there. So there we see examples in the Gospels how problems were not solved. So, that can happen even today. That there may be a problem there. But Jesus wants to solve. But it won't be solved. Because you don't believe it can be solved. God always honors faith. And the Holy Spirit has come to replace the presence of Jesus.
So,
that's why he said, I'll send you another helper.
It'll
be just like me who'll be there. So then you say, then how is it my problems are not solved? Same question the disciples asked. Why couldn't we do it?
And
the answer is the same. Because you don't believe. Because there are other people, in other believers in other parts of the world who face the same problem you face and it's being solved. How is it solved for them and not solved for you? Because of faith. They trust God. And you don't. So you see, in the New Testament, there's this tremendous emphasis on the power of the Holy Spirit and on faith.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ടും വിശ്വാസത്തിനായിട്ടും വളരെ ശക്തമായിട്ട് പുതിയ ജീവിതത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്.
സോ വി മസ്റ്റ് റെക്കഗ്നൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ്.
ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടി.
ഇഫ് വി ഗ്ലോറി ദാറ്റ് ഔർ ഡോക്ട്രിൻ ഈസ് ബെറ്റർ ദാൻ ദി ഡോക്ട്രിൻ ഓഫ് അദർ ചർച്ചസ്.
മറ്റുള്ള സഭാഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഉപദേശ രൂപം മെച്ചമാണെന്ന് നമ്മൾ അഭിമാനിക്കുന്നെങ്കിൽ.
ബട്ട് വി ആർ നോട്ട് ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ് കണ്ടിന്യൂസ്ലി.
എന്നാൽ നിരന്തരമായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ ആയിരിക്കുന്നില്ലെങ്കിൽ.
വിൽ ബി നോ ബെറ്റർ ദാൻ എനിബഡി എൽസ്.
മറ്റുള്ള ആരെക്കാളും നമ്മൾ അല്പം പോലും മെച്ചമല്ല.
ഇഫ് വി സേ ദാറ്റ് ഔർ ഡോക്ട്രിൻ ഈസ് ബെറ്റർ ദാൻ ദി ഡോക്ട്രിൻസ് ഓഫ് അദർ ചർച്ചസ്.
മറ്റുള്ള സഭാഭാഗങ്ങളിൽ നിന്നും ഉപദേശം മെച്ചമാണെന്ന് നമ്മൾ പറയും.
And we can't trust the Lord.
ദൈവത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാതിരിക്കുകയും.
Our life will be no better than anybody else.
നമ്മുടെ ജീവിതം മറ്റുള്ള ആരെ നിന്നും അല്പം പോലും ഉയർന്ന നിലവാരമുള്ളതല്ല.
These are the things that have challenged me.
ഈ കാര്യങ്ങളാണ് എന്നെ അധികമായിട്ട് വെല്ലുവിളിച്ചിട്ടുള്ളത്.
Coming back to John 21.
യോഹന്നാന്റെ സുവിശേഷം 21ലേക്ക് കടന്നു വരിക.
We saw how these disciples were all discouraged.
നിരാശരായിരുന്ന ശിഷ്യന്മാരെ അവരോട് കാണുന്നു.
Simon Peter said, I'm going back to my fishing.
ശിമോൻ പത്രോസ് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ.
And these other six were also discouraged and said, well, we'll also come with you.
നിരാശരായിരുന്ന മറ്റ് ആറ് പേര് കൂടെ ചേർന്ന് പറയുന്നു, ഞങ്ങളും വരും.
See, when you are not filled with the Holy Spirit, it's very easy to get into that level of discouragement.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇവിധത്തിലുള്ള ഒരു നിരാശയെ കടന്നുപോവുക വളരെ എളുപ്പമാണ്.
And then, you know, if God has called you for something,
ദൈവം നിങ്ങളെ ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് വിളിച്ചിരിക്കുമ്പോൾ,
and you try and go and do something else,
നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ,
do you hear that? If God's called you for something,
നിങ്ങൾ കേട്ടോ, ദൈവം നിങ്ങളെ ഒരു പ്രത്യേക ജോലിക്കായിട്ട് വിളിച്ചിരിക്കുന്നു,
and you go and do something else,
നീ വേറെ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് പോകുമ്പോൾ,
maybe God's called you to be his child, God's called you to live a holy life.
ഒരു വിശുദ്ധ ജീവൻ നയിപ്പാനായിട്ട് നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ
and you go and play the fool with unholiness.
നിങ്ങൾ അശുദ്ധിയിലെ ദൈവത്തെ കബളിപ്പിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ
every business you touch will be a failure.
നീ തൊടുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ഒരു പരാജയമായി തീരും.
If an unbeliever does his business, he'll be a success.
ഒരു അവിശ്വാസി അതേ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് അവനെ വളരെ ഫലം കായ്ക്കുന്ന ഒരു ജോലിയായി.
Because God doesn't bother about him.
കാരണം
Look at the number of unbelievers in the world who go into business and become roaring successes.
They
make millions on the stock market.
And
all the people who cheat and lie and deceive, they make a lot of money. Because God doesn't bother about them.
കാരണം ദൈവത്തിന് അവരുടെ കാര്യത്തിൽ അല്പം പോലും താല്പര്യമില്ല.
They are on their way to hell.
അവരെ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ദൈവം അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല.
Let them make some money on their way to hell. It's okay.
നരകത്തിലേക്ക് പോകുമ്പോൾ അല്പം പണം ഉണ്ടാകട്ടെ. ദൈവത്തിന് എന്ത് പ്രശ്നം?
But when it comes to one of God's children,
തന്റെ മക്കളുടെ കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ,
and they are turning away from what he has called them to,
അവരെ താൻ വിളിച്ചതിൽ നിന്ന് അവർ തിരിഞ്ഞു പോകുന്നത് ദൈവം കാണുമ്പോൾ,
ഈവൻ ഇൻ ദാറ്റ് വിച്ച് ദേ തിങ്ക് ദേ ആർ എക്സ്പേർട്സ്,
ആ ചെയ്യുന്ന കാര്യത്തിൽ അവർ വളരെ എക്സ്പേർട്സ് ആണ്, പരിശീലനം സിദ്ധിച്ചവരാണെന്ന് അവർ ചിന്തിക്കുമ്പോൾ പോലും,
ദേ വിൽ ഫെയിൽ,
അവർ പരാജിതരാകും.
ദാറ്റ്സ് വാട്ട് വി സീ ഹിയർ.
അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്.
ദാറ്റ് ദീസ് പീപ്പിൾ തോട്ട് ദേ വർ ഗുഡ് അറ്റ് ഫിഷിംഗ് ആൻഡ് വെൻ ദേ വെന്റ് ഫിഷിംഗ് ദേ കോട്ട് നത്തിങ്. വേഴ്സ് 3.
മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്ന വളരെ പരിചയസമ്പന്നരായിരുന്ന മുക്കുവരായിരുന്ന ഇവർ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് അവർക്ക് ഒന്നും ലഭ്യമായില്ല.
നോ, I believe that was a miracle.
ഞാൻ വിശ്വസിക്കുന്നു അതൊരു അത്ഭുതമായിരുന്നു എന്ന്.
That they didn't catch anything.
രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്ക് ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയല്ലേ.
It's very unusual. There's so many fish in the lake of Galilee and none of them came near their boat.
ഗലീല കടലിൽ ഇത്രത്തോളം മത്സ്യങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ ഒരു മീൻ പോലും അവരുടെ വലയിൽ പെട്ടില്ല എന്നുള്ളത് എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ്.
One night means so many hours. They must have covered every part of that lake. It's not a very big lake.
ഗലീല കടലിലെ എല്ലാ ഭാഗങ്ങളും അവർ കവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരു രാത്രി മുഴുവനും അവർ അധ്വാനിച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്.
They go to one place.
അവരൊരു ഭാഗത്തെ കടന്നു
എന്നും, God would tell the fish to go to the other place.
അവിടെ ദൈവം പറഞ്ഞു അവിടുത്തെ മത്സ്യങ്ങളെല്ലാം മറ്റു ഭാഗത്തേക്ക് പോകാൻ.
And then they go to another place and the fish would be told to go to another place.
അടുത്ത ഭാഗത്തെ കടന്നപ്പോൾ അവിടുത്തെ മത്സ്യങ്ങളോട് കൽപ്പന കൊടുക്കുന്നു അവിടുന്ന് മാറിക്കൊള്ളുക.
Isn't that a miracle?
അതൊരു അത്ഭുതമല്ലേ?
That's not normal.
അത് സാധാരണ നടക്കുന്ന ഒരു കാര്യമല്ല.
Wherever they go, the fish is somewhere else.
അവരെവിടൊക്കെ ചെന്നോ അവിടെയുള്ള മത്സ്യങ്ങളോട് കൽപ്പന കൊടുക്കുന്നു അവിടുന്ന് മാറിക്കൊള്ളുക.
There are other ungodly fishermen who are catching a lot of fish and very happy and say, How are you, Peter? We are getting a lot of fish today.
അവിടെ വിശ്വാസികളല്ലാത്ത ദൈവം വിളിക്കാത്ത ദൈവമില്ലാത്ത മുക്കുവന്മാർ അവരെ കൈ കാണിച്ചിട്ട് പറഞ്ഞു പത്രോസെ എങ്ങനെയുണ്ട് സൗഖ്യമാണോ നന്നായിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ധാരാളം മത്സ്യം പിടിക്കുകയും ചെയ്തു.
But these fellows who are disobeying God, they are the ones who are failing.
ദൈവം വിളിച്ചിട്ട് ദൈവത്തെ അനുസരിക്കാതെ പോകുമ്പോൾ അവർ വീണ്ടും പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് ൂക്കുകൊത്തിക്കൊണ്ടേയിരിക്കും.
You can't run away from what God is calling you to.
ദൈവത്തിന്റെ ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അവനിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല.
I tell you, that is a mark of God's love.
അത് ദൈവ സ്നേഹത്തിന്റെ ഒരു മുഖമുദ്രയാണെന്ന് നമ്മൾ പറയുന്നു.
If God has called me to something,
ദൈവത്തിന് ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് വിളിച്ചിട്ടുണ്ട്,
and I turn away from that,
ഞാൻ ആ വിളിയിൽ നിന്ന് തിരിഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട്,
I thank God that He will make me a failure wherever I go.
ഞാൻ എവിടെയൊക്കെ പോയാലും അവൻ എന്നെ ഒരു പരാജിത തീർക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ദൈവത്തിന്.
That's God's goodness to me. So that I come back to him. That's God's love, I'll tell you that. He wouldn't do that if he didn't love you. He'd have just let you go. He'd have let you go and make money and destroy yourself. Thank God he doesn't let us do that. And the Lord allowed them to do that for many hours. And in the morning Jesus came to the beach. And he has a little sense of humor when he says, Well, did you get any fish, all you expert fishermen?
ഹരിത രൂപേണ അവനോട് ചോദിക്കുന്നു വളരെ പരിചയസമ്പന്നായിരുന്ന നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും കൂട്ടുവാനുണ്ടോ?
He knows the answer.
അവനവന്റെ മറുപടി അവർക്ക് മുമ്പേ അറിഞ്ഞിരുന്നു.
Why does he ask people something when he already knows the answer?
എന്തുകൊണ്ടാണ് അവൻ മുന്നമേ അറിഞ്ഞിരിക്കുന്നത് അവൻ അവരോട് അങ്ങനെ ചോദിച്ചത്?
Why does he ask us to confess our sin when he already knows that we have committed it?
നമ്മുടെ പാപം അറിഞ്ഞിരിക്കുന്നതിനെ എന്തുകൊണ്ടാണ് അത് ഏറ്റുപറയാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത്?
Because there's something humbling when we open our mouth and say, Lord, I failed.
പരാജിതനായിരിക്കുന്നു എന്ന് ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്നു, ദൈവം അത് ആഗ്രഹിക്കുന്നു.
He wants us to acknowledge, Lord, it's my fault.
തെറ്റിന്റെ ഭാഗത്താണെന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുന്നത് അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്.
See, that's what Adam did not do.
അതാണ് ആദാം ചെയ്യാതിരുന്ന ഒരു കാര്യം.
The Lord asked him a simple question, did you eat of the tree?
ആദാമിനോട് അവൻ ചോദിക്കുന്നു, നീ ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചോ എന്ന്.
She said, yes, Lord, it's my fault.
അവൻ പറഞ്ഞു, അത് എന്റെ കുഴപ്പമല്ല, നീ എനിക്ക് തന്നിരിക്കുന്ന സ്ത്രീയാണ്.
See this roundabout way he comes in. Comes to the point.
ആ ഒരു കാര്യത്തിലേക്ക് വരാനായിട്ട് അവൻ എത്ര വളഞ്ഞ വഴിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്.
He says, Lord, number one, it wasn't me, it's this woman. Number, this woman, and number two, you gave this woman to me. And third point, yeah, I ate it. See, this is the way we confess our sin. You know, you ask your children, did you hit him? You say, no. He did this, he said this, and I have 3-4 points. Yeah, then finally I hit
him.
This is Adam. We know all our children are descended from Adam. You can see that. The Lord wants us to be absolutely honest. Lord, I failed. I ran away from what you called me to be.
നീ എന്നെ വിളിച്ചതിൽ നിന്ന് ഞാൻ ഓടിപ്പോകാനായിട്ട് ശ്രമിച്ചു.
I haven't got any fish. I thought I was an expert at this, but I failed there also.
ഞാൻ വളരെ പരിശീലനം സിദ്ധിച്ചവനാണ് ഞാൻ ചിന്തിച്ചു എന്നാൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എനിക്ക് ഒരു മത്സ്യത്തെ പോലും പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല.
What does the Lord do with people who are discouraged and who are failures?
അങ്ങനെ പരാജിതരായിരിക്കുന്നവരെ കാണുമ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത്?
Who denied him 3 times.
അവനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞതിനു ശേഷം.
Who turned away from his calling.
അവന്റെ വിളിയിൽ നിന്നും മാറിപ്പോയതിനു ശേഷം.
He gives them another chance. And he blesses them, even materially. He says, I only wanted to teach you a lesson. That without me, you can do nothing. If you were not my child, then it would have been different. You would have prospered wherever you went. On your way to hell. But because you're mine, I don't allow you to prosper when you're living in sin. I will not allow you to succeed when you're going away from me. But when I see you acknowledge your need, and you don't blame anybody else, yeah, Lord, we didn't get any fish. He says, cast your net on the other side. On the right side. And they got such a lot of fish. They were surprised. They'd never caught such a catch in their all their life. God is a great encourager.
ദൈവം വളരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു പിതാവാണ്.
Even though he may cause us pain sometimes through discipline,
നമ്മളെ ശിക്ഷണത്തിലേക്ക് വരുത്തുവാനായിട്ട് നമുക്ക് വേദനകൾ അവൻ നൽകുന്നവനാണെങ്കിൽ കൂടി,
like he gave Job such a lot of trials,
യോബിനെ അവൻ അത്രയും പ്രശ്നങ്ങൾ കൂടെ കടത്തിപ്പോയതിന് ശേഷവും,
but at the end it says God gave him double of what he had at the beginning.
അവൻ ആദ്യ പ്രാരംഭത്തിൽ ഉണ്ടായിരുന്നതിലും 2 മടങ്ങ് കൊടുത്ത ദൈവമായിരുന്നു.
And that's what we see here. That Jesus filled their boat. That's the biggest catch they ever caught in their life. So we praise the Lord for that. And then we read when they came to the land, that they counted all the fish, verse 11, and it was 153 large fish. What a lot of fish there was.
And
we read there that when they came there, Jesus, verse 9, had already lighted a charcoal fire and placed some fish on it and some bread. He had already made breakfast for them. That's great. He is so thoughtful for these people who are so discouraged. He knows that discouraged people need some good food first. Do you know when Elijah was discouraged and he was sitting under the juniper tree? He said, "Lord, I'm fed up with my life. Take me away. Let me die." The angel came and woke him up. And you know, he didn't give him a sermon. What did he give him? He gave him some food. Isn't that good? Sometimes what people who are discouraged, they need is not a sermon. They need some encouragement, some good food. So I love to see this. Jesus is so practical.
And
here is a wonderful part of it. I don't know, he may have created that bread and fish. I don't know how he got it.
I
can't imagine at 4 o'clock in the morning any shops were open for him to go and buy bread and fish. He never appeared to any unbeliever, so he couldn't have gone to any shops.
So
he creates the charcoal and creates the fire and creates the bread and creates the fish.
And
I don't know whether you noticed this. He knows there are 7 of them out there. And he creates fish only for about 2 of them. Or 3 of them. Why? He says, verse 10, "You bring some of your fish also, so you can share in this breakfast we are making." See,
there's
something wonderful I see there about Jesus. You know, one mark of very capable men is they do everything themselves and they never let anybody else do anything. That's the mark of a very clever man, but also a very stupid man.
But
a wise person will allow that other person also to do something so that he feels that he also did something in that. We got to learn from Christ in these little things. You know, just like you read that when he came out of the tomb, have you read in chapter 20 verse 7 that the napkin, his head napkin was all folded and kept there separately? What do you learn from that? That Jesus, whenever he got up from his bed, he always made the bed and kept the sheets and all properly and then only went away. Not like a lot of today's children who just throw it all away and walk off. From childhood he did it After his resurrection also he did it.
ചെറുപ്പം മുതലേ അവൻ വളരെ ശീലിച്ചു പോരുന്നു. ഉയർപ്പിന് ശേഷവും അതേ കാര്യം അനുഷ്ഠിച്ചു.
I learned a lot of things from that.
അതിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചു.
And I've learned to do it myself too.
ഞാൻ എന്റെ സ്വന്തം ജീവിതത്തിലും ആ കാര്യം ചെയ്യുവാനായിട്ട് പഠിച്ചു.
Good to teach your children to do what Jesus did.
യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുക.
And this is another one of those things. Even if you're capable of doing everything, don't do everything yourself.
Ella kaaryam ningal cheyan kaniyullappolum ellam thani cheyyadirikkya.
I know you can do it all.
Enikkariya ningal cheyan saadhikkum.
But ask that other brother who's a little weaker to come and help you to do it.
Naan balahinna irikkira sahodaranodu chodikkya annittu ninne sahayippanadu avane kshanikkya.
Supposing you're carrying a table across from one room to the other. And your little 4-year-old boy says, Daddy, let me help you to carry that table. Now you know he's going to be more of a nuisance than a help if he helps you with that table. But if you're a wise father, say, yes son, I need your help. I want you to hold that corner. Don't drop it, it'll fall on our feet. Now you're going to take the whole weight in any case, you know that. But this brave, muscular 4-year-old holds the he carries the table.
അങ്ങനെ അവര് അടുത്ത മുറിയിലേക്ക് ആ മേശ
കൊണ്ടുപോകും.
അവൻ വളരെ സന്തുഷ്ടായിരുന്നു.
Mummy and say, you know, I and Daddy carried the table across to the other room.
അവൻ അമ്മയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാനും പിതാവും കൂടെ ആ മേശ മറ്റേ മുറിയിലേക്ക് കൊണ്ടുപോയി എന്ന്.
That's how we train our children.
അപ്രകാരമായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കുന്നത്.
I remember once in my home,
എന്റെ ഭവനത്തിൽ നടന്ന
one of my sons was very little, maybe 2 years old.
എന്റെ മക്കളൊരാൾ 2 വയസ്സുള്ളപ്പോൾ നടന്നൊരു കാര്യമാണ്.
I was going up the steps.
ഞാൻ ആ സ്റ്റെപ്പ് കയറി സ്റ്റെയർകേസിൽ മുകളിലോട്ട് പോവുകയായിരുന്നു.
And the Lord said to me,
ദൈവം എന്നോട് പറഞ്ഞു,
if you want you can run up the steps and let him come slowly.
നിനക്ക് വേണമെങ്കിൽ ഓടി കയറി പോകാം, അവൻ പൊതുക്കെ പുറകെ വന്നോട്ടെ.
Because you're in a rush, you've got to do something in your office.
നിനക്ക് ഓഫീസിൽ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ധൃതിയിലായിരിക്കും നീ പോകുന്നത്.
Or you can go slowly, hold his hand, go one step at a time. You'll take a little more time to reach the top, but you'll have a little more fellowship with your son, and you will become his friend and he will become your friend.
നിങ്ങൾ പരസ്പരം സുഹൃത്ത് ബന്ധത്തിൽ പിതാവും പുത്രനും വളർന്നു വരുവാനായിട്ട്.
What do you want to do?
നിങ്ങൾ അതിൽ എവിധത്തിലായി തീരാൻ ആഗ്രഹിക്കുന്നു?
I said, everything in my office can wait. I want fellowship with my son.
ഓഫീസിലെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് എന്റെ മകനുമായിട്ടുള്ള കൂട്ടായ്മയാണ് പ്രാധാന്യം.
That 2-3 minutes if it gets late, it's not so serious.
2-3 മിനിറ്റ് അവിടെ താമസിച്ചാലും അത്ര വലിയ കാര്യമല്ല.
Jesus was like that.
യേശുക്രിസ്തു അവിധത്തിലുള്ള ഒരു
bring some of the fish.
ആ നിങ്ങൾ പിടിച്ചാൽ മീനുകൾ ചേർത്ത് കൊണ്ടുവരിക.
മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ,
മേക്ക് ഫ്രണ്ട്സ് വിത്ത് യുവർ ചിൽഡ്രൻ.
നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് സുഹൃത്ത് ബന്ധത്തിൽ വളർന്നു വരിക.
വെൻ ദേ ആർ സ്മോൾ,
അവർ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ
ഡു തിങ്സ് വിത്ത് ദം,
അവരുമായിട്ട് ചേർന്ന് കാര്യങ്ങൾ.
ലിറ്റിൽ തിങ്സ്, ഇറ്റ് മേ ടേക്ക് യു ഓൺലി 2 മിനിറ്റ്സ്.
ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ 2 നിമിഷം മാത്രമേ എടുക്കുകയുള്ളൂ.
ഐ നോ യു കൻ ഡു ഇറ്റ് ഓൾ യുവർസെൽഫ്.
നിങ്ങൾക്ക് തനിയെ ചെയ്യുവാൻ കഴിയുമെന്നുള്ള വിവരം എനിക്കറിയാം.
ബട്ട് ഫോളോ ദിസ് പ്രിൻസിപ്പിൾ,
എന്നാൽ ഈ തത്വങ്ങളെ പിന്തുണയ്ക്കുക.
യു ഓൾസോ ബ്രിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് യുവർ ഫിഷ്.
നിങ്ങൾ പിടിച്ച ആ മീൻ ചിലത് കൊണ്ടുവരിക.
ദാറ്റ്സ് ദ വേ ടു build fellowship with people who are weaker than yourself.
ബലഹീനരായിരിക്കുന്ന നിങ്ങളെല്ലാം ബലഹീനരായിരുന്നിട്ട് കൂട്ടായ്മയിൽ വളർന്നു വരുന്നതിന്റെ തത്വമാണിത്.
Make them also feel important.
അതുപോലെ തന്നെ അവരും പ്രാധാന്യമുള്ള വ്യക്തികളാണെന്നുള്ള ബോധ്യത്തിലേക്ക് അവരെ നടത്തുക.
Everybody in the church is important.
സഭയിലെ എല്ലാവരും പ്രാധാന്യമേറിയവർ തന്നെയാണ്.
Many years ago when all my children were small,
വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കുഞ്ഞുങ്ങളെല്ലാം ചെറുപ്പമായിരുന്ന ഒരു കാലം ഞാൻ ഓർക്കുന്നു.
We went for a picnic in CFC Bangalore. So all the families had to either sing a song or do a skit or something.
എല്ലാ കുടുംബങ്ങൾക്കും ഒന്ന് പാട്ട് പാടാനോ അല്ലെങ്കിൽ ഒരു സ്കിറ്റ് ചെയ്യുവാനായിട്ടുള്ള കാര്യമുണ്ടായിരുന്നു, ഒരു അവസരമുണ്ടായിരുന്നു.
So I called all my children together.
ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും വിളിച്ചു.
I said, okay, we'll do a skit for the church.
നമ്മൾ സഭയ്ക്കായിട്ട് ഒരു സ്കിറ്റ് ചെയ്യാൻ പോകുന്നു.
So I said, Okay. The skit is, this is the church picnic and we've got to sing a song for the church picnic. One of you is thoroughly retarded. You cannot speak or read anything because you're mentally retarded. So, who will act like the mentally retarded one? One of them said, sure, I'll act like the mentally retarded one.
Okay.
You know, he can't read or write or anything. So I said, okay, let's practice for the picnic. What shall we sing? Okay, somebody said, there shall be showers of blessing. Okay, let's all sing now. So we're all singing. This is a skit, you see. There shall be showers of blessing. And this retarded child who does not know anything, he says, mana, mana, and all confused. He's confusing the whole thing. So the other boys say, hey, Dad, you got to get this fellow to shut up. Put him out of the skit, otherwise he'll spoil the whole thing. We won't be able to do anything. However, he says, he goes on with his mana, 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 and we are
saying.
So I said, see, God has sent him into our family. I mean, poor boy is retarded, but God sent him into our family. We got to really love him.
And
if we can't make him feel accepted, then we are the stupid people. So, we must be wise to see how we can make him feel accepted, even though this is the only way he can sing.
So
I said, okay, now we'll do it like this. We'll first sing one line. There shall be showers of blessing. And I told this retarded boy, when we finish that song, you say your mana mana. Then when we finish the second line, at the end of the line, you say your mana mana. Okay, so it went like this. There shall be showers of blessing, mana mana. This is the promise of love, mana mana. There shall be seasons refreshing, mana mana, sent from the Savior above, mana mana. And it sounded so much better. And then I said to the church, there's a message in this skit. A lot of people come to our church who are not very gifted. They can't speak so well, they can't sing so well. Even after many years, they don't have gifts. They're normal people in their jobs, but spiritually they're not very gifted. Okay, they may never stand in a pulpit. They will never be song leaders. They can't play any musical instruments. They don't have any ability. Or their parents are so poor, they can't buy them any musical instruments. No. If you want to learn music, you need money.
Oh,
That's why God, in the poor churches, they just clap their hands because that's all they got. I praise the Lord for that, that God's given us hands to make some noise and these poor people have got nothing else to do.
So
I said a good brother or a good sister is the one who can make that ungifted person feel very valuable and wanted in the church.
കഴിവില്ലാത്ത കഴിവ് കുറഞ്ഞ ഈ സഹോദരൻ സഭയിലെ പ്രാധാന്യമേറിയ വ്യക്തിയാണെന്നുള്ള ബോധ്യം ജനിപ്പിക്കാൻ കഴിയുന്നവരാണ് ബുദ്ധിയുള്ള
സഹോദരൻ. This, you're a very important member. If you can't preach and sing, that's not the only thing there is. I believe that's one of the great ministries in the church. You know, we found through the years in CFC that many mentally retarded people come to our church. You know, completely, almost mad. I've met different ones. Some of them come to my home. Some of them have come off and on to our church. They're not members of our church. They come and sit at the back. And I used to ask the Lord, why all these mentally retarded people come to our church? The Lord said, because that's the only place where they experience some love.
ഇവിടെ മാത്രമാണ് അവർ അല്പം സ്നേഹം രുചിച്ചറിയുന്നത്. അതുകൊണ്ടാണ് അവർ കടന്നത്.
You know, one of those young fellows came to my house once. He said, Brother Zach, everybody says I'm abnormal, I'm retarded. I said, I've known you for many years. Have I ever said you are retarded or abnormal? I said, you're not abnormal. You're not abnormal. You're not abnormal. It's all those people who have not received Christ as their Savior. Those are the abnormal people in the world. You accepted Christ. You're perfectly normal. So what if intelligence-wise you're not so great? That doesn't matter. He has such a respect for me. One day, he got upset in his home with his father and took a suitcase and went out of the house. And he stood outside the gate. And his father knew, I'm the only one he has some respect for, and the father is not even a believer. He called me up. He said, Brother Zach, what to do? This son of mine has gone outside. I said, he won't come in. I said, just tell him one word. Tell him Brother Zach is on the phone and wants to speak to you. He immediately came right inside the house. And he said, yes, Brother Zach. I said, take your suitcase and come inside your house and stay there. Don't go out. He said, yes, brother, I'll do that. I tell you, if you love somebody, there's an amazing amount you can do for them. It's not preaching. It's loving people. That's our calling as a church. That's how Jesus was. He was always trying to encourage people who were discouraged. Always making people feel needed, wanted. Have you seen this lovely verse? I'll close with this. 1 Corinthians chapter 12. It says, 1 Corinthians 12, verse 21. The eye cannot say to the hand, I don't need you, nor the head to the feet, I don't need you. Who is the head? of the body?
Who?
Who?
Arana?
Christ.
Christuva.
I have to teach all of you something. To answer a question. Not only that. When Shabu stands up here and says, good evening.
Good evening, Vannapol.
What should we say? Let's practice that. Good evening.
Good evening.
Wonderful. Shabu, next Sunday onwards is going to be different. Next Friday onwards is going to be different here. Okay. When I say praise the Lord.
Praise the Lord.
Praise the Lord.
Praise the Lord.
Hallelujah.
Hallelujah.
Boy, we're becoming Pentecostal. That's great. It's curtsy. Okay. So, the head is Christ. And the who is the feet in the body? The feet means the lowest, the person who feels he is the lowest in the body of Christ.
I mean,
if you feel that you are the lowest, least, good for nothing member of this church, you are the feet.
Okay.
What is the head Christ saying to you? He does not say, I don't need you. I need you. You know, when the Lord was coming into Jerusalem, he told his disciples, go and get a donkey from that town. And if anybody asks you, why are you losing this donkey? Tell them, what? The master needs him. The Lord needs him. The Lord needs what? Are you better than that? I hope so. Through whom did the Lord speak to Balaam? Are you better than that? Can the Lord speak through you? Silence. Can the Lord speak through you?
Yes.
Can the Lord speak through you to a prophet?
Oh,
you're getting bold. Wonderful. I think we are going to be okay as a church. If we learn the lessons we learned today. Never get discouraged. And please don't discourage your children. Encourage them. Help them to hold the edge of the table when you're shifting it. Let's become friends with our children. I have tried to be friends with my children, and they are all grown up now, and we are very good friends. I never had much time at home.
There were
certain joys of fatherhood I missed. Weekends were the time my children were free, and weekends I'd be traveling. I always wanted to sit with my children in the church and show them the songbook and how to read in the church service. But I could never do it. Because I was always sitting up in front. I missed some of those joys. Don't miss it yourself. Make friends with them. Don't be so holy that you're not friends with them.
When,
don't take too seriously all the stupid things they say.
എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയി ഗൗരവപൂർവ്വം എടുക്കാതിരിക്കുക.
ലവ് ദം, put your arms around them and pray with them.
അവരുടെ തോളിൽ കൈയിട്ട് അവരോട് ഒന്നിച്ചിട്ട് പ്രാർത്ഥിക്കുക.
I still do it when they are more than 30 years old.
30 വർഷത്തിന് ശേഷം ആയിരിക്കുന്നതിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്.
If I can't be a father to my children, I'm useless in the church.
കുഞ്ഞുങ്ങൾക്ക് നല്ല പിതാവായിരിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ സഭയിൽ ഉപയോഗശൂന്യനാണ്.
May God help all of us. Let's pray.
നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
Let's pray. God, we thank you, you're a father who encourages us. I pray you'll encourage everybody here, nobody will go away discouraged. Even if they've denied you, forsaken you, gone away from you, bring them back. Encourage them.
അവരെ ഉത്സാഹിപ്പിക്കും.
Give them hope that you have still got a plan for their future.
അവരുടെ ഭാവിയെക്കുറിച്ച് നിനക്ക് ഒരു പദ്ധതി ഉണ്ടെന്നുള്ള കാര്യത്തിൽ അവർക്ക് പ്രത്യാശ നൽകുക പിതാവേ.
As you called Peter back to be an apostle, you can call people back to their your calling you have for them.
പിന്തിരിഞ്ഞു പോയ പത്രോസിനെ തന്റെ അപ്പോസ്തലനായിട്ട് വിളിച്ച ദൈവമേ, പിന്തിരിഞ്ഞു പോകുന്നവരെ നിനക്ക് ഇപ്പോഴും വിളിപ്പാൻ കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
And make us a church that can welcome the weak and the helpless.
സഭയായിട്ട് ബലഹീനതയും കഴിവില്ലാത്തവരെയും സ്വാഗതം ചെയ്യുന്നവരാക്കി ഞങ്ങളെ തീർക്കണം പിതാവേ.
And become friendly with the retarded and the backward.
കഴിവില്ലാത്തവരും പിന്നാപ്പുറത്തിരിക്കുന്നവരുമായിട്ട് സഹോദര ബന്ധത്തിൽ സുഹൃത് ബന്ധത്തിൽ വളർന്നു വരുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം.
And lift up those who have made a mess of their life.
ഞങ്ങളുടെ ജീവിതത്തെ കുഴച്ചിൽ മറിച്ചിൽ കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നവരെ ഉത്സാഹിപ്പാൻ ഉയർത്തുവാൻ കഴിവുന്നവരാക്കി തീർക്കണമേ.
Help us, Lord.
ഞങ്ങളെ സഹായിക്കണം പിതാവേ.
In Jesus' name.
യേശുവിന്റെ നാമത്തിൽ.
ആമേൻ.
ആമേൻ.